ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
सनत्कुमारं नारदः तं होवाच यद्यत्तेन मोपसीत ततस्तवर्धं वक्ष्यामीति स होवाच ऋग्वेदं भगवो अध्येमि यजुर्वेदं सामवेदं मातर्वनं चतुर्थमितिहासपुराणं पञ्चमं वेदानां वेदं पितृं राशिं दैवं निधिं वाको वाक्यमेकायनं देवविद्यां ब्रह्मविद्यां भूतविद्यां क्षत्रविद्यां नक्षत्रविद्यां सर्पदेवजन विद्याम् एतद् भगवो अध्येमि सोऽहं भगवो मन्त्रविदेव अस्मि नात्मविद् श्रुतं हिवामि भगवद्दृशेभ्य तरदिशोकमात्मविदिति सोऽहं भगवः शोचामि कम्मा भगवान् सुखस्य परं तारयतु इति उवाच यद्वै किञ्चिदधिगिष्ठा नामेवेतत् यथास्त्रराजिकायां दृश्यमानायां सेनायां छत्रध्वज पताकादिविविधे अदृश्यमाने विराजन्येषराजा दृश्यते इति भवति शब्दप्रयोगः तत्र कोऽसौ राजेति राजविशेषनिरूपणायां दृश्यमाने प्रत्याख्याने अन्यस्मिन् अदृश्यमाने विराजने राजप्रतिर्भवेत् तद्वत् तस्मासोऽहम् मन्त्रविद् कर्मविदेव अस्मि कर्मकारिं च सर्वं विकारेति विकारज्ञैव अस्मि नात्मविद् नात्मप्रकृतिस्वरूपज्ञः अदैवोक्तम् आचार्यवान् पुरुषो वेदेति यतो वाचो निवर्तन्ते इत्यादिश्रुतिभ्यश्च पर्ण दृष्टान्तत्തിലൂടെ എന്താണ് ആത്മാപരോക്ഷം അതിനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതേ യുക്തം ആചാര്യവാൻ പുരുഷോ വേദ ശ്രുതി പറഞ്ഞു ആചാര്യവാൻ പുരുഷോ വേദ. അവിടെ എന്താണ് ആചാര്യന്റെ പ്രാധാന്യം? ഏതോ വാചോ നിവർത്തന്തേ, ഇത് രണ്ടും പറയും. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് ആചാര്യവാൻ പുരുഷോ വേദ, ആചാര്യവാനായ പുരുഷൻ ഇത് ഒരുവൻ ആചാര്യന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനറിയുന്നുള്ളൂ. എന്നിട്ട് പറയുന്നു, ഏതോ വാച്ച ഒന്ന് പെടുത്തണ്ടേ, മനസ്സുകൊണ്ട് ഇതിനറിയാനും പറ്റുന്നില്ല. രണ്ടു കാര്യം പറയുന്നു. ഈ രണ്ടും ഇവിടെ സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒന്നാണ്. അറിയുന്നു എന്ന് പറയുന്നു, അറിയുന്നില്ല എന്നും പറയുന്നു. മനസ്സ് അവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. അറിയുന്നില്ലെങ്കിൽ പിന്നെ ആചാര്യന്റെ ആവശ്യമില്ല. ആചാര്യന്റെ ആവശ്യം വരുന്നില്ല അറിയുന്നില്ലെങ്കിൽ. ആചാര്യൻ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു, ഇവിടെ അദ്വൈത ബോധത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അദ്വൈത വിചാരം, മനനം, അതിന് ആചാര്യൻ കൂടിയേ പറ്റൂ. ആചാര്യൻ കൂടാതെ സാധ്യമാണ്. കാരണം മനനം എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിദോഷങ്ങളെ ദൂരീകരിക്കുന്നതാണ്, അതിന്റെ ഫലമാണ് നിധ്യാസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിശ്ചയം, വിജ്ഞായ എന്ന് പറയുന്നത്. അദ്വൈത സാധന എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ശ്രവണം, മനനം, നിധ്യാസനം, ഈ മൂന്ന് കാര്യം അതാണ് മുഖ്യം. ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും ജപതപാദികളെല്ലാം ഇവിടെ ഗൗണ സാധന എന്ന് പറയും. അതിനുള്ള യോഗ്യതകളെ സമ്പാദിക്കുന്നതിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ഈ ശ്രവണമനം നിധ്യാസനം എന്ന് പറയുന്ന ഈ സാധനം എന്ത്? മോക്ഷത്തിന്റെ സാധനം. മൂന്ന്, മോക്ഷം എന്ന് പറയുമ്പോൾ പശുകാലം പറഞ്ഞു സത്സമ്പത്തി, അതാണ് മോക്ഷം. അതിനുവേണ്ടി പറഞ്ഞു ശ്രുത്വ ജ്ഞാത്വ വിജ്ഞായ അത സത്സമ്പത്തി എന്ന് പറഞ്ഞു പ്രത്യേകം. പിന്നീട് സത്സമ്പത്തി, അപ്പൊ വിജ്ഞായ, അതാണ് ഈ സാധനയുടെ അവസാനം. വിജ്ഞാതം ശക്യത എന്നും പറയും. അപ്പൊ ആ വിജ്ഞാനത്തിന് ശേഷം സസമ്പത്തി, അതിന്റെ ഇടയ്ക്കുള്ള കാലം, അതിനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഇവിടെ ആചാര്യവാൻ, ആചാര്യൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ജ്ഞാനിയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. വിജ്ഞാനം ഫലമുള്ളവൻ, അതാണ് ഞാൻ ഇവിടെ പറയുന്നു, അദ്വൈതത്തിൽ പറയുന്നു. ആ വിജ്ഞാന ഫലം എന്താണ്? ഞാനീ കാണുന്ന വിജ്ഞാന ഫലം അജ്ഞാന സംശയ വിപര്യങ്ങൾ നീങ്ങിയിരിക്കുക, അതാണ് വിജ്ഞാന ഫലം എന്ന് പറയുന്നത്. എന്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ? ഈ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള. അത് ഏത് തരത്തിലായിരിക്കും? അതിനാണ് ഈ ഭാഷകാരൻ കൊടുത്ത ദൃഷ്ടാന്തം, സരാജികായ ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തം ആത്മാപരോക്ഷം എന്ന് പറയുന്നതിന് ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ആത്മാപരോക്ഷത എന്ന് പറയുന്നത് ഏത് തരത്തിലായിരിക്കും? ഛത്ര ധ്വജ പതാകകൾക്കിടയിലൂടെ രാജാവിന് മനസ്സിലാകും. ഇവിടെ ആത്മാവ് ഗ്രഹിക്കുക ഒരുവൻ, ഈ ഛത്ര ധ്വജ പതാകകൾ എന്നൊക്കെ പറയുന്നതിന്റെ സ്ഥാനത്താണ് അതിന്റെ പ്രപഞ്ച ബോധം, ശരീരം, മനസ്സേന്ദ്രിയങ്ങളെല്ലാം ഇതിന്റെ സ്ഥാനത്താണ്. ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് രാജാവ്. അതിന്റെ സ്ഥാനത്താണ് ഇവിടെ സ്വസ്വരൂപം. സ്വസ്വരൂപത്തെ മറച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന അലങ്കാരങ്ങളെല്ലാം. ഇതിനുള്ളിലുള്ള ഇതിനെ ധരിക്കുക. ദൃഷ്ടാന്തം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൃഷ്ടാന്തത്തിൽ ഒരാള് മറ്റൊരു രാജാവിനെ ഗ്രഹിക്കുന്നു, രാജാവിൽ നിന്ന് വേറിട്ട ഒരാള് അയാളുടെ ഊഹാപോഹ സാമർഥ്യവും മറ്റും കൊണ്ട് ഇത്രയും ആർഭാടത്തോടുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ അത് രാജാവായിരിക്കും, വേറൊരാളായിരിക്കില്ല. അതുകൊണ്ട് വേറെ ആർക്കും അതിന് അവകാശമില്ല, രാജാവ് തന്നെ. അപ്പോൾ അവിടെ ആത്യന്തികമായ നിശ്ചയം വരുന്നു. പക്ഷെ നിശ്ചയം വരുന്നയാള് രാജാവിനെ കാണുന്നുണ്ടോ? ഇല്ല. രാജാവ് ഇവിടെ അക്ഷി വിഷയമാകുന്നില്ല, പ്രത്യക്ഷ വിഷയമാകുന്നില്ല രാജാവ്. അതുകൊണ്ടത്തെ പ്രത്യേകത സൂര്യനെ കാണുന്നു എന്ന് പറയുന്നത് അക്ഷി വിഷയം പ്രത്യക്ഷമാകും. പക്ഷെ രാജാവ് പ്രത്യക്ഷ വിഷയമാകുന്നില്ല, പക്ഷേ അയാളുടെ മനസ്സിൽ നിശ്ചയം ഉണ്ടാകുകയും ചെയ്യും. പുസ്തകം മുമ്പിലിരിക്കുമ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഇത് പുസ്തകമാണ്. കക്ഷി വിഷയമാകുമ്പോൾ നിശ്ചയം ഇത് മറ്റൊന്നുമല്ല, പുസ്തകം തന്നെ. ഇത് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നു. അസ്യം വേറൊരാൾ പറയുന്നു നിശപ്പുറത്ത് പുസ്തകം ഇരിപ്പുണ്ട്, എനിക്ക് അവിടെയും ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ അത് പ്രത്യക്ഷമാകുന്നില്ല, അതുകൊണ്ട് തന്നെ പരോക്ഷം എന്ന് പറയുന്നു. ആ ജ്ഞാനം ഉണ്ടായി എന്നാൽ അത് കണ്ണിന് വിഷയമല്ല, ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമല്ല. പക്ഷെ അവിടെ എന്തു വരുന്നു? പറഞ്ഞ ആള് എനിക്ക് വിശ്വസിക്കത്തക്ക ആളാണെങ്കിലും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അവിടെ പോകാം, മേശപ്പുറത്ത് പുസ്തകം ഉണ്ട്, അതെടുത്ത് വായിക്കാം. എനിക്ക് എന്നോട് പറഞ്ഞ ആള് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആ പറഞ്ഞയാള് സത്യം പറയുന്ന ആളാണെങ്കിൽ, ആ വാക്യത്തിൽ നിന്ന് എനിക്കുണ്ടായതും നിശ്ചയപൂർവമായ ജ്ഞാനം തന്നെ, പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം തന്നെ ഉണ്ടായി. പക്ഷെ അത് പ്രത്യക്ഷമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയുന്നത്? കാരണം ഇവിടെ വിഷയം ഞാൻ നേരിട്ട് കണ്ടായാലും ശരി, ഒരാൾ പറഞ്ഞറിഞ്ഞാലും ശരി, വിഷയം എന്റെ ബുദ്ധിയുടെ വിഷയമാണ്. അത് ഒന്നുകിൽ പ്രത്യക്ഷമായിരിക്കും അല്ലെങ്കിൽ പരോക്ഷമായിരിക്കും. ഇവിടെ ദൃഷ്ടാന്തത്തിൽ എന്താണ്? ഇവിടെ കാണുന്നയാൾ നേരിട്ട് കാണുന്നുണ്ട്, പക്ഷെ അയാൾക്ക് കാണാൻ കഴിയുന്നില്ല, അയാൾ അക്ഷി വിഷയമില്ലാതെ മറഞ്ഞിരിക്കുന്നു. പക്ഷെ അയാൾക്ക് യാതൊരു സംശയവും കൂടാതെ ജ്ഞാനം ഉണ്ടാകുന്നു. ഇതും അവിടെയും രാജാവ് ജ്ഞാനത്തിന് വിഷയമാണ്, അതുകൊണ്ട് തന്നെ പരോക്ഷം എന്ന് പറയും. പരോക്ഷം ജ്ഞാനമുണ്ട്, പക്ഷെ സംശയം. അത് ദാഷ്ടാന്തികത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് എന്താണ്? ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രുതി സത്യവചസ്സം സത്യമായി ബോധിപ്പിക്കുന്നു. ഇപ്പോ കേൾക്കുന്നവന് ശ്രുതിയിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ട്, പക്ഷെ ആത്മാവയുടെ കണ്ണിന് വിഷയമാണോ? അതാകുന്നില്ല. പുസ്തകം വിഷയമാകുന്നത് പോലെ അത് കണ്ണിന് വിഷയമാകുന്നില്ല, അതുകൊണ്ട് അതിന് പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മപ്രത്യക്ഷം ആത്മാവിനെ സംബന്ധിച്ച് പരോക്ഷം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ സാധാരണഗതിയിൽ കണ്ണിന് വിഷയം അല്ലെങ്കിൽ പരോക്ഷം എന്ന് പറയും, പക്ഷെ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് പരോക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ഇതിന്റെ മുഖ്യമായ വ്യത്യാസം വരുന്നത്. ഇതിവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് അവന്റെ തന്നെ സ്വരൂപത്തെയാണ്. ജ്ഞാനത്തിന്റെ വിഷയത്തെയല്ല ബോധിപ്പിക്കുന്നത്. പുസ്തകത്തെ ബോധിപ്പിച്ചവനും രാജാവിനെ ബോധിപ്പിച്ചവനും എല്ലാം ജ്ഞാന വിഷയത്തെയാണ്, ഇവിടെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഇത് ബുദ്ധിക്ക് വിഷയമാകുന്നില്ല, ശ്രുതി ബോധിപ്പിച്ചിട്ടും ബുദ്ധിക്ക് വിഷയമാകുന്നില്ല. ബുദ്ധിക്ക് വിഷയമാകുന്നതെല്ലാം ഇവിടെയൊക്കെ ഒരു കാര്യം ബുദ്ധിക്ക് വിഷയമാകുന്നു, അതെല്ലാം പരോക്ഷമായിരുന്നിട്ട് പ്രത്യക്ഷമാകുന്നതാണ്. ഒരിക്കലത് പരോക്ഷമായിരുന്നു, പിന്നീട് പ്രത്യക്ഷമാകും. പുസ്തകം ഞാനിവിടെ വന്ന് ഇത് നേരിട്ട് കാണുന്നതിന്റെ ഇതെനിക്ക് പരോക്ഷമായി. പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമല്ലാതെ അറിഞ്ഞെന്നോ അല്ലെങ്കിൽ അറിയാതിരുന്നോ, രണ്ട് രീതിയിലും എടുക്കാം. രണ്ടിനെയും പരോക്ഷമെന്ന് പറയുന്നു. അക്ഷണ പരം എന്നാണ്. അത് എന്റെ കണ്ണിനപ്പുറമായിരുന്നു ചിലപ്പം, പക്ഷെ എന്റെ അറിവിലുണ്ടായിരുന്നു. ചിലപ്പോൾ അത് എന്റെ അറിവിനും അപ്പുറമായിരിക്കും. ഇതിനെ കുറിച്ച് എനിക്കൊരു അറിവേ ഉണ്ടായിരുന്നില്ല, ഇവിടെ ആരും പറഞ്ഞും കേട്ടില്ല, ഒരു തരത്തിലും അറിഞ്ഞു. അതിനെയും പരോക്ഷമെന്ന് പറയും. പക്ഷെ മനസ്സിന് ബോധ്യം വന്ന് ചക്ഷുര ഇന്ദ്രിയത്തിന് വിഷയമാണ്, അതിനെയും പരോക്ഷമെന്ന് പറയും. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ബുദ്ധിക്ക് വിഷയമല്ല. പുസ്തകം എന്ന് പറയുന്നത് ബുദ്ധിക്ക് വിഷയമാണ്, അതുകൊണ്ട് തന്നെ പരോക്ഷമായും ഇരിക്കാം പ്രത്യക്ഷമായും ഇരിക്കാം, രണ്ട് രീതിയിലും ഇരിക്കാം. അതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ പരോക്ഷം, നേരിട്ട് കാണാതിരുന്നാൽ പരോക്ഷം, നേരിട്ട് കാണുമ്പോൾ പ്രത്യക്ഷം. കാരണം ഇത് ജ്ഞാന വിഷയം ബുദ്ധിക്ക് വിഷയമായ ഒന്നാണ്. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് അതിനെ ബുദ്ധിക്ക് വിഷയമാക്കാൻ ഒരിക്കലും കഴിയത്തില്ല എന്ന്. എന്നാൽ അത് ഒരിക്കലും പരോക്ഷമായിരിക്കത്തുമില്ല. എന്നാൽ അത് പ്രത്യക്ഷമാകുമോ? ഇന്ദ്രിയ വിഷയം അല്ലെങ്കിൽ ബുദ്ധി വിഷയം എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷമാകത്തുമില്ല. അതിനാണ് ഈ ദൃഷ്ടാന്തം. ഇവിടെ എന്താ, രാജാവിനെ കണ്ടോ? കണ്ടില്ലല്ലോ. പക്ഷേ രാജാവുണ്ടെന്ന് ബോധ്യം വന്നു, അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണത്തെ പറയുന്നത്. ആ ഒരു അംശത്തെ വ്യക്തമാക്കും. ആ ബോധ്യം എന്ന് പറഞ്ഞാൽ അവിടെ സംശയം വിപര്യം ഒന്നുമില്ലാതെ ബോധ്യമാണ്. അത് ബുദ്ധി വിഷയമായ ഒന്നാണ്. ബുദ്ധി വിഷയമായ ഒന്നിൽ അങ്ങനെ നിശ്ചയം ഉണ്ടാകാം. അതിനോട് പ്രത്യക്ഷം എന്ന് പറയാം. പ്രത്യക്ഷമായ നിശ്ചയം ഉണ്ടാകുന്നു. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അത് ബുദ്ധി വിഷയമാകുന്നില്ല. ബുദ്ധി വിഷയമാകാത്ത ഒന്നിൽ ഒരിക്കലും പ്രത്യക്ഷ നിശ്ചയം ഉണ്ടാകും. ഇത് പ്രത്യക്ഷ നിശ്ചയം വന്നത് ഇത് ബുദ്ധിക്ക് വിഷയമായതുകൊണ്ടാണ്. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അത് പ്രത്യക്ഷ നിശ്ചയം വരത്തില്ല. പിന്നെ എന്താ ആത്മാവിനെ സംബന്ധിച്ച് പറയുന്ന ഇതുപോലെ, രാജാവിനെ കണ്ടില്ലല്ലോ, കണ്ടില്ലെങ്കിലും നിശ്ചയം. ആത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു നിശ്ചയം വരുന്നു. അതിന് പറയുന്നവരാണ് അപരോക്ഷം എന്ന്. സാധാരണ പ്രത്യക്ഷം എന്നല്ല പറയുന്നത്, എവിടെയെങ്കിലും പ്രത്യക്ഷം എന്ന് പറഞ്ഞാലും അതിന് അപരോക്ഷം എന്ന് ധരിച്ചോണം. പ്രത്യക്ഷം അപരോക്ഷം എന്ന് പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. പ്രത്യക്ഷം ജ്ഞാന വിഷയമായ ഏതിന് സംഭവിക്കാം, അതിന് പ്രത്യക്ഷത്തിനുള്ള യോഗ്യത വേണം. ഏതിന് സംഭവിക്കാം? പുസ്തകം പ്രത്യക്ഷമാണ്, പക്ഷെ പരമാണു പ്രത്യക്ഷമല്ല, കാണാൻ പറ്റുന്നില്ല. എന്നാൽ അത് മനസ്സിന്റെ വിഷയമാണ്. അവിടെയും മനസ്സിന്റെ പ്രത്യക്ഷമാണോ? അല്ല. പരമാണുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് മനസ്സിന് വിഷയമാകും. കാണാൻ വയ്യ, അതുകൊണ്ട് അത് അക്ഷിക്ക് വിഷയമാണ്. എന്നാൽ അത് മാനസിക പ്രത്യക്ഷമാണോ? അല്ല. മാനസിക പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്തിനാണ്? സുഖം ഉള്ളിൽ വരുന്നു, ദുഃഖം. അതുപോലെ പരമാണുവിനെ പ്രത്യക്ഷമാക്കാൻ പറ്റില്ല. സുഖ ദുഃഖങ്ങളെല്ലാം മാനസിക പ്രത്യക്ഷമാണ്. അപ്പൊ പ്രത്യക്ഷത്തിന്റെ സ്വഭാവം ഇതാണ്. അതിന് നമുക്ക് പറയാം, ഇന്ദ്രിയ വിഷയമായിരിക്കുന്നത്, മനസ്സിന് വിഷയമായിരിക്കുന്നത്, ആ വിഷയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഇരിക്കും. എവിടെ പ്രത്യക്ഷമാകുന്നു അത് പരോക്ഷമായിരുന്നിട്ട് പിന്നീട് പ്രത്യക്ഷമാകും, ഏതായാലും ശരി. ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് പ്രത്യക്ഷമായി. ഇത് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷ പരോക്ഷ സ്ഥിതി. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമല്ല, അതുകൊണ്ടത് അതിനെ പ്രത്യക്ഷം എന്നോ പരോക്ഷമെന്നോ പറയാൻ കഴിയില്ല. അത് രണ്ടും അല്ലാത്തതുകൊണ്ട് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് അപരോക്ഷം. ഇതാണ് പ്രത്യക്ഷവും അപരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. അപരോക്ഷം എന്ന് പറഞ്ഞാൽ അത് അറിയാതിരുന്നിട്ട് അറിയുന്ന ഒന്നല്ല പ്രത്യക്ഷം പോലെ. പ്രത്യക്ഷം അതാണ് നമ്മൾ അറിയാതിരുന്നിട്ട് പിന്നീട് അറിയുന്നത്. അനധികത ഗതം, അനധികതമായിരുന്നിട്ട് പിന്നീട് ഗതമാകുന്നു, അറിയാതിരുന്നിട്ട് അത് അറിയുന്നു. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് അപരോക്ഷമാണ്. മാത്രമല്ല അതിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തുമില്ല. അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമായി അത് പ്രത്യക്ഷമാകുന്നില്ല. അതാണ് ഇവിടെ രാജാവ്. രാജാവ് പ്രത്യക്ഷമായില്ല, പക്ഷെ അയാളുടെ അയാൾക്ക് നിശ്ചയം വന്നതിനെ സംബന്ധിച്ച് പ്രത്യക്ഷമാകാതെ തന്നെ നിശ്ചയം. അത് എങ്ങനെ സംഭവിച്ചു? ആദ്യം അയാൾ കാണുന്നത് എന്താണ്? ശത്രുധ്വജ പതാകകളൊക്കെ കാണുന്നു ആദ്യം. പിന്നീട് അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. എന്താണിത്? എന്തിന്റെ അടയാളമാണ്? അത് മനനം. പറയുന്നു ശ്രവണത്തിൽ പ്രതീതി ഉണ്ടാകുന്നു എന്ന് പറയും. ആത്മാവിനെ സംബന്ധിച്ച് പറയും ഇവിടെ അതാണ്. ശത്രുവും ധ്വജം പതാക എല്ലാം കാണുമ്പോൾ പ്രതീതി ഉണ്ടാകുന്നു. ഓ, ഇത് രാജാവ് ഉയർന്നു ആരോ പോവുകയാണ്, ഇത് സാധാരണ ഒരു കാര്യമല്ല. പിന്നെ അവിടെ ചോദ്യം വരുന്നു ആരായിരിക്കും. അടയാളങ്ങളെല്ലാം നോക്കുന്നു. അപ്പോ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ ഇത് രാജാവ് തന്നെയാണ്, മനനം അതാണ്. ഇപ്പൊ മറ്റാരെങ്കിലും എല്ലാം ആകാമോ? ആ സാധ്യതകളെല്ലാം നിഷേധിക്കുന്നു മനനത്തിൽ. നിങ്ങൾ കാണുന്നു ഒന്നുമില്ല, രാജാവിനെ ഒന്നും ഇവിടെ കാണുന്നില്ല, പക്ഷെ അയാളുടെ മനസ്സ് നിശ്ചയിക്കുന്നു രാജാവ് തന്നെ. ഈ നിശ്ചയം അതാണ് വിജ്ഞായ. ആ വിഷയത്തെ സംബന്ധിച്ച് അറിവ് അവിടെ പൂർണ്ണമായി. പിന്നെ അയാൾക്ക് പോയി മറയെല്ലാം മാറ്റി രാജാവിനെ ബോധിക്കാൻ വേണ്ടിയിട്ട് കാണേണ്ട കാര്യമില്ല, കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ല, അയാൾക്കുണ്ടായ അറിവ് പൂർണ്ണമാണ്. ഇവിടെ അതുപോലെ പറയുന്നു ആത്മാപരോക്ഷം. ആത്മാ അപരോക്ഷ സ്വരൂപമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മറ്റ് ബുദ്ധിക്കും ഇന്ദ്രിയത്തിനും വിഷയമായതുകൊണ്ട് അത് പ്രത്യക്ഷമായി ബാഹ്യമായി. ഇത് ബുദ്ധിക്കോ ഇന്ദ്രിയത്തിനോ വിഷയമല്ലെങ്കിലും ഇത് സ്വയം അപരോക്ഷ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപരോക്ഷം എന്ന് മനസ്സിലാക്കുന്നു. രണ്ടും തമ്മിൽ അങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അക്ഷിക്ക് അല്ലെങ്കിൽ മനസ്സിന് വിഷയമാകുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിന്റെ സ്വഭാവം, സാമാന്യ സ്വഭാവം അതാണ്. അപരോക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? മനസ്സിനോ ഇന്ദ്രിയത്തിനോ വിഷയമാകാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയവിഷയഭാവത്തെ സൃഷ്ടിക്കുന്ന അതാണ്, ആത്മാവിന്റെ പ്രകാശത്തിലാണ് വിഷയവിഷയീഭാവം ഉണ്ടാവുന്നത്. അതായത് ബാഹ്യമായൊരു പ്രകാശമുണ്ട്, സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രകാശം. ബാഹ്യമായൊരു വസ്തുവുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ രണ്ടും കൊണ്ട് കാര്യം നടക്കത്തില്ല. പുറമേ ഇരിക്കുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് പ്രകാശമാണ്, അത് ഇരട്ടിനെ മാറ്റുന്നതാണ്. ബാഹ്യമായിരിക്കുന്ന വിഷയത്തെ അത് കാണിച്ചു തരുന്ന, കാണിക്കാൻ അതിന് കൽപ്പമുള്ളതാണ്. പക്ഷെ ഒരു പ്രകാശം കൂടി വേണം, ഉള്ളിൽ നിന്നുള്ള പ്രകാശം. ഉള്ളിൽ നിന്നുള്ള പ്രകാശത്തിൽ ഇത് രണ്ടും പ്രകാശിക്കും. ഏത്? സൂര്യന്റെ പ്രകാശവും വസ്തുവും രണ്ടും പ്രകാശിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇത് പ്രത്യക്ഷമായി എന്ന് പറയുന്നത്.